ورحمه الله وبركاته الحمد لله الحمد لله رب العالمين الصلاه والسلام على خاتم الانبياء ونبينا الحبيب محمد وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ان اريد الا الاصلاح ما استطعت وما توفيق الا بالله عليه توكلت واليه انيب رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരുണ്യവാനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഷൈബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിസാല ഉസൂലു സുന്ന എന്ന ഗ്രന്ഥമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിശദീകരിച്ചു വന്നത് ഈമാനിന്റെ റുക്കിനുകളിൽ ഒന്നായ ഖദറിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ചായിരുന്നു. ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വ ശദ്ദിഹി, ഖൈറാണെങ്കിലും ഷർറാണെങ്കിലും ഖദറിൽ വിശ്വസിക്കണം. വ തസ്ദീഖു ബിൽ അഹാദീസി ഫീഹി, ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളെ തസ്ദീഖ് ചെയ്യണം, സത്യപ്പെടുത്തണം. വൽ ഈമാനു ബിഹ, അതിൽ വിശ്വസിക്കണം. അലാ യുഖാലു, ചോദ്യം ചെയ്യരുത്. ലിമ, എന്തുകൊണ്ട്? വല കൈഫ്, എങ്ങനെയെന്നോ. ഇന്നമാഹുവ തസ്ദീഖു വൽ ഈമാനു ബിഹ, തീർച്ചയായും അത്തരത്തിലുള്ള ഹദീസുകളിൽ വിശ്വസിക്കുകയും ആ ഹദീസുകൾ സത്യപ്പെടുത്തുകയും ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. വമല്ലം യഅഇഫ്, ഇനി ഒരാൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ തഫ്സീറുൽ ഹദീസി, ഒരു ഹദീസിന്റെ തഫ്സീർ. വയബ്ലുഹു അഖ്ലഹു, അവന്റെ ബുദ്ധിക്ക് അത് പ്രാപിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഫഖദ് ഖുഫിയ ദാലിക, അവൻ അതുകൊണ്ട് മതിയാക്കേണ്ടതാണ്, അവൻ അത് മതിയാകുന്നതാണ്. വഅഹ്കിമ ലഹു, എന്താണോ അതിന്റെ തേട്ടം, ആ തേട്ടത്തിനനുസരിച്ച് അവൻ അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്യേണ്ടതാണ്. ഫാലൈഹി, അവന്റെ മേൽ ബാധ്യതയാകുന്നു. അൽ ഈമാനു ബിഹി, അതിൽ വിശ്വസിക്കുക എന്നതും. വത്തസ്ലീമു ലഹു, ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾക്ക് പൂർണ്ണമായി കീഴ്പ്പെടുക എന്നതും. മിസ്ലു ഹദീസിയ സ്വാദിക്കിൽ മസ്തൂഖ്, ഉദാഹരണം ഖദറിന്റെ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ് സ്വാദിഖുൽ മസ്തൂഖിന്റെ ഹദീസ്. വമിസ്ലു മാ കാന മിസ്ലഹു ഫിൽ ഖദരി, അതേപോലെ തന്നെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള മറ്റു ഹദീസുകളും. ഇതിൽ സ്വാദിഖുൽ മസ്തൂഖിന്റെ ഹദീസ് ഏതാണ് എന്നത് വിശദീകരിച്ചു. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഹദീസ് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ശ്രട്ടിപ്പ് എങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്, അതിന്റെ ഘട്ടങ്ങളെക്കുറിച്ച്, 40 ദിവസം നുത്ഫ, പിന്നീട് അതേപോലെ തന്നെ അലഖത്ത്, പിന്നീട് അതിനുശേഷം മുലഖത്ത്, പിന്നീട് അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞയക്കും, ആ മലക്കതിൽ റൂഹ് ഊതുന്നു. 4 കാര്യങ്ങൾ അള്ളാഹു കൽപ്പിക്കുന്നു. 1, അവന്റെ റിസ്ഖ്, അവന്റെ അജല്, അവന്റെ അമല്, അതേപോലെ തന്നെ ഷഖിയുൻ ഔ സഈദ്, ഇങ്ങനെ 4 കാര്യങ്ങൾ. എന്നിട്ട് പറയുന്നത് ഫവല്ലാഹി അല്ലദി ലാ ഇലാഹ ഗൈറുഹു ഇന്ന അഹദകും ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, നിങ്ങൾ ഓരോരുത്തരും സ്വർഗവാസികളുടെ പ്രവർത്തനങ്ങൾ, അമലുകൾ ചെയ്യും. ഹത്താമാ യക്കൂനു ബൈനഹു വ ബൈനഹ ഇല്ലാ ദിറാഉൻ, അവസാനം അവന്റെയും സ്വർഗത്തിന്റെയും ഇടക്ക് ഒരു ദിറാ മാത്രം അകലം, ദൂരം ബാക്കിയാകുന്ന ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ കിതാബ് അവന്റെ അതിനെ മുൻകടക്കും. അള്ളാഹു രേഖപ്പെടുത്തി വെച്ച അവന്റെ വിധി, അങ്ങനെ അവൻ അമലു ബി അമലി അഹലിന്നാരി, അങ്ങനെ ആ മനുഷ്യൻ ഒരു ദിറാ മാത്രം ദൂരമുള്ളൂ സ്വർഗത്തേക്ക്. പക്ഷെ പിന്നീട് അയാള് നരകത്തിന്റെ ആളുകൾ ചെയ്യുന്ന അമലുകൾ ചെയ്യുന്നു, ഫയദുഖുലുഹ, അയാൾ ആ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. ഇതേപോലെ തന്നെ ഒരു മനുഷ്യൻ നരകവാസികളുടെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അവന്റെയും നരകത്തിന്റെയും ഇടയ്ക്ക് ഒരു ദിറ മാത്രം ദൂരം അവശേഷിക്കുന്ന ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ കിതാബ് അവനെ മുൻകടക്കും. ഫയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, അങ്ങനെ അതുവരെ നരകത്തിന്റെ പ്രവേശിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത അയാൾ പിന്നീട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ അമലുകൾ ചെയ്യുന്നു ഒരു ദിറ മാത്രം ദൂരം ബാക്കിയുള്ള സന്ദർഭത്തിൽ. ഫയദുഖുലുഹ, അങ്ങനെ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. ഇതാണ് ആ ഹദീസ് പറഞ്ഞത്. അപ്പൊ ഇതാണ് സ്വാദിഖുൽ മസ്തൂഖിന്റെ ഹദീസ്. ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വസിക്കുക എന്നത് നമുക്ക് നിർബന്ധമാണ്. അത് തസ്ലീം, അതിന് പൂർണ്ണമായും കീഴ്പ്പെടുക എന്നുള്ള നിർബന്ധമാണ്. ഈ ഹദീസിലുള്ളത് എന്താണ് എന്നുള്ളത് വേറെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ബുഖാരി മുസ്ലിമും തന്നെ ഉദ്ധരിച്ച ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വിശദീകരണം പറഞ്ഞത്. ഇവിടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വർഗത്തിന്റെ അമലുകൾ, സ്വർഗത്തിന്റെ ആളുകൾ ചെയ്യുന്ന അമലുകൾ ചെയ്യുന്നു, പിന്നീട് അയാള് സ്വർഗത്തിലേക്ക് എത്താൻ ഒരു ദിറ മാത്രം ബാക്കിയുള്ള സന്ദർഭത്തിലാണ് അയാൾ നരകത്തിലേക്ക് വേണ്ട, നരകത്തിലേക്ക് പോകുന്ന ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് അയാൾ നരകത്തേക്ക് പോകുന്നുള്ളതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സ്വർഗത്തിലെ ആളുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി ചെയ്യുന്ന അമലുകൾ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വിശദീകരണം പറഞ്ഞു തന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം അയാൾ അങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹു വെറുതെ എന്ത് ചെയ്യല്ല അയാളെ നരകത്തില് അല്ലെങ്കിൽ അയാളെ സ്വർഗത്തിലാക്കിയല്ല, മറിച്ച് അയാളുടെ മനസ്സിലെ യഥാർത്ഥത്തിൽ ഈമാനോ ഇഖ്ലാസോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ മനുഷ്യർക്ക് എന്ത് തോന്നിയിരുന്നു, അയാൾ ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ് എന്നുള്ളത് ആളുകൾക്ക് തോന്നി. പക്ഷെ യഥാർത്ഥത്തില് അയാളുടെ ഉള്ളിലെ യഥാർത്ഥത്തിലുള്ള ഇഖ്ലാസോ ഈമാനോ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആളുകൾക്ക് തോന്നി അയാൾ ചെയ്യുന്നതൊക്കെ എന്താണ്, അയാൾ ചെയ്യുന്നതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ്, അയാൾ അമലുകൾ കുറെ ചെയ്യുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അമലുകൾക്കൊന്നും ഇഖ്ലാസോ ഈമാനോ അല്ലെങ്കിൽ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹു പറഞ്ഞ ഷുറൂത്തുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ അയാളുടെ കർമ്മങ്ങൾ തന്നെയാണ് അയാളെ നരകത്തിലേക്ക് എത്തിച്ചത്. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് നേരത്തെ അറിവുണ്ട്. അപ്പൊ അള്ളാഹുവിന് അറിവുള്ള കാര്യം അള്ളാഹു എന്ത് ചെയ്തു, അത് രേഖപ്പെടുത്തി വെച്ചു. അതല്ലാതെ വേറൊന്നും ഈ ഹദീസില് ഇല്ല. അതിനൊരു ഉദാഹരണം, അതിന്റെ വിശദീകരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് ബുഖാരി മുസ്ലിമിൽ വന്നിട്ടുള്ളത് സഹിൽ റളിയല്ലാഹുവിൽ നിന്നുള്ള ഒരു ഹദീസാണ്. അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകളുമായിട്ട് നടന്ന ഒരു യുദ്ധം. അങ്ങനെ ആ യുദ്ധത്തില് ഒരാളുടെ പോരാട്ടത്തെ കുറിച്ച് സഹാബികൾ വിശദീകരിക്കുകയാണ്. അപ്പൊ അയാളുടെ പോരാട്ടം കണ്ട് സഹാബികൾ അത്ഭുതപ്പെട്ടു. അവര് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയാളുടെ യുദ്ധത്തെ കുറിച്ച് സംസാരിച്ചു. വളരെ ധീരതയോട് കൂടിയിട്ട് അയാളെ യുദ്ധം ചെയ്യാണ്. അവര് പറഞ്ഞു എന്നാണ് യാ റസൂലുള്ളാഹി അല്ലാഹുവിൻ റസൂലേ മാ അജിസ അഹദുൻ മാ അജിസ ഫുലാൻ, എന്തൊരു യുദ്ധമാണ് ഇയാൾ ചെയ്യുന്നത്, ഇയാളെ യുദ്ധം ചെയ്യുന്നത് പോലെ വേറൊരാൾ യുദ്ധം ചെയ്തിട്ടില്ല, എന്തൊരു പിന്നെ നല്ല രൂപത്തിലാണ് യുദ്ധം അയാളെ യുദ്ധം ചെയ്യുന്നത്. അപ്പോ അയാള് ധീരമായിട്ട് പോരാടുന്ന അയാളെ കണ്ട് സഹാബികളൊക്കെ നബിനോട് പറഞ്ഞു എന്നാ, അവരത് അത്ഭുതപ്പെടുത്തി എന്നുള്ളതാ. ഫഖാല, ഇത് സഹാബത്ത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു, ഇന്നഹു മിൻ അഹ്ലിന്നാർ, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോൾ അയാൾ ആരാണ്, നരകത്തിന്റെ ആളാണ്, അയാൾ നരകത്ത് പോകാൻ പോവാണ്. അപ്പൊ ഇതാണ് ആ ഹദീസിന്റെ വിശദീകരണം. അതല്ലാതെ അള്ള എന്ത് ചെയ്യില്ല, ഒരാളെ നിർബന്ധിപ്പിച്ച് നരകത്തേക്കോ ഒരാളെ നിർബന്ധിപ്പിച്ച് സ്വർഗത്തേക്കോ അള്ള ആക്കൂല. പിന്നെന്താണ്, അയാളുടെ കർമ്മങ്ങൾ അങ്ങനെയാണ്, ആ കർമ്മങ്ങളാണ് അയാളെ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും പ്രവേശിക്കാൻ കാരണമായിത്തീരുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നഹു മിൻ അഹ്ലിന്നാർ, അയാൾ നരകത്തിന്റെ അവകാശിയാണ് അയാൾ. ഫഖാലു, സഹാബികൾ പറഞ്ഞു അയ്യനാ മിൻ അഹ്ലിൽ ജന്ന ഇൻ കാൻ ഹാദാ മിൻ അഹ്ലിന്നാർ. അപ്പൊ സഹാബത്ത് തിരിച്ചു പറഞ്ഞു അല്ലാഹു റസൂലേ, ഇത്ര ധീരതയോടുകൂടി യുദ്ധം ചെയ്യുന്ന ഇയാള് നരകത്തിലാണെങ്കിൽ പിന്നെ ഞങ്ങളിൽ ആരാണ് സ്വർഗത്തിലുണ്ടാകുക, ഇയാള് നരകത്തിലാണെങ്കിൽ ഞങ്ങളിൽ ആരെങ്കിലും പിന്നെ സ്വർഗത്തിലുണ്ടാവോ? ഫഖാല റജുലുൻ മിനൽ ഖൗമി, അപ്പൊ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ എന്ത് പറഞ്ഞു, ഞാൻ ഇയാളെ അത്തബി അന്നഹു, ഞാൻ ഇയാളുടെ പിന്നാലെ പോയിട്ട് അയാൾ എന്താണ് ചെയ്യുന്നത് നോക്കും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ കുറിച്ച് പറഞ്ഞത് അയാൾ നരകത്തിലാന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾ പറയണം അയാൾ എന്താണ് നബി പറഞ്ഞതിന്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ പരിശോധിക്കാണ്. അങ്ങനെ ഈ യുദ്ധം ചെയ്യുന്ന ആളുടെ പിന്നാലെ അയാൾ നടന്നു. അങ്ങനെ അയാൾക്കൊരു മുറിവ് പറ്റി. മുറിപറ്റിയപ്പോൾ അയാൾ എന്ത് ചെയ്തു, അയാൾക്ക് വേദന, നല്ല വേദന ഒന്നും ആ വേദന സഹിക്ക വയ്യാതെ അയാൾ എന്ത് ചെയ്തു, അയാളുടെ വാള് നിലത്ത് വെച്ചിട്ട് ആ വാളിൽ അയാൾ അമർന്ന് കടന്നു. ഫഖാതല നഫ്സ, എന്നിട്ട് അയാൾ സ്വന്തം ശരീരത്തെ കൊതിച്ചു, അയാൾ ആത്മഹത്യ ചെയ്തു. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ. അപ്പോ മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്താണ്, വളരെ ധീരമായിട്ട് യുദ്ധം ചെയ്യാണ്. പക്ഷെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ കുറിച്ച് പറഞ്ഞ അയാൾ നരകത്തിലാണ്. അവസാനം എന്തായി, അയാൾക്ക് ആ യുദ്ധത്തിൽ രക്തസാക്ഷിയായാലും അയാൾ ശരിക്ക് സ്വർഗത്തിലാണ്. പക്ഷെ അതിന്റെ തൊട്ട് അയാള് എന്താണ്, കുറച്ച് സമയമുള്ളൂ, ആ മുറി പറ്റി അയാള് ക്ഷമിക്കരുന്നു ചെയ്യേണ്ടിയിരുന്നത് അല്ലെ, ഒരു ദിറായ സമയത്തിന്റെ ഇടക്ക്. പക്ഷെ അയാൾ എന്ത് ചെയ്തു, ആത്മഹത്യ ചെയ്തു. ഫജാ അർറജുലു ഇലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അയാളെ പിന്നാലെ പോയ ആള് തിരിച്ചു വന്ന് നബിന്റെ അടുത്തേക്ക് വന്നിട്ട് എന്താ പറഞ്ഞത് അറിയോ, ഫഖാല, അയാൾ വന്നിട്ട് പറഞ്ഞു, അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, താങ്കൾ അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണെന്നുള്ളത് എനിക്ക് ഉറപ്പായി, ഞാനത് സാക്ഷ്യം വഹിക്കുന്നു. ഫഖാല, അവൻ നബി ചോദിച്ചു, അമാദാക്ക, എന്താ അങ്ങനെ പറയാൻ കാരണം. ഫഅഖ്ബറഹു, അപ്പൊ ഇയാൾ എന്ത് ചെയ്തു, നബി ഞങ്ങൾ അയാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ, അയാൾ നരകാവകാശിയാണെന്നുള്ളത്, അപ്പൊ ഞാൻ അയാളെ പിന്നാലെ പോയി, അപ്പൊ അയാൾ ഇങ്ങനെ വാള് നിലത്ത് വെച്ചിട്ട് അയാൾ ആത്മഹത്യ ചെയ്യുന്നത് ഞാൻ കണ്ടു. ആ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്, എന്ത്, നിങ്ങൾ ഒരാള് സ്വർഗാവകാശികളുടെ പ്രവർത്തനങ്ങൾ ചെയ്യും, ഫീമായ ബുദൂലിന്നാസി, ഇതാണ് ഹദീസിന്റെ വിശദീകരണം. ജനങ്ങളുടെ കണ്ണില് നിങ്ങൾ ചെയ്യുന്നത് നല്ല നല്ല പ്രവർത്തനങ്ങളായിരിക്കും. അപ്പൊ അതാണ് അവിടെ ഉദ്ദേശം. അല്ല, ഞാൻ അള്ള എന്ത് ചെയ്യല്ല, ഒരു തീറ ദൂരം ഉണ്ടാകുമ്പോൾ അള്ള ഒരാളെ ഉണ്ടാക്കൂല, നിർബന്ധിച്ച് നരകത്തേക്കല്ല ചെയ്യുന്നത്, അയാളുടെ കർമ്മങ്ങൾ തന്നെ അങ്ങനെയായിരുന്നു അർത്ഥം. പക്ഷെ നമുക്കെന്ത് തോന്നും, അയാൾ നല്ലതാണ് ചെയ്യുന്നത് എന്നുള്ളത്, അത് നേരെ തിരിച്ചു സംഭവിക്കാന്നർത്ഥം. ചില ആളുകൾ വളരെ മോശമാണെന്നുള്ളത് നമുക്ക് തോന്നും, പക്ഷെ അവരിൽ എന്തുണ്ടാവും, ഹയറുണ്ടാവും. അപ്പൊ ഇയാളെന്തായി, ശരിക്കും അയാൾ ആ മുറി പറ്റിയ സന്ദർഭത്തിൽ അയാളെ ക്ഷമിച്ചിരുന്നെങ്കിൽ, അയാൾ ആ യുദ്ധത്തിൽ വധിക്കപ്പെട്ടിരുന്നെങ്കിൽ അയാള് ഷഹീദായി തീരുമായിരുന്നു. പക്ഷെ അയാൾക്ക് അവിടെ ക്ഷമിക്കാൻ സാധിച്ചില്ല, അയാൾ ആത്മഹത്യ ചെയ്തു, അങ്ങനെ അയാൾ നരകത്ത് പോയി എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആ സംഭവത്തിന്റെ ബാക്കി ഭാഗത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങളിൽ ഒരാൾ എന്ത് ചെയ്യും, സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളുടെ അമലുകൾ ചെയ്യും, ഫീമ യബ്ദൂലിന്നാസി, ജനങ്ങളുടെ കണ്ണിൽ അങ്ങനെയിരിക്കും, എന്നാൽ യഥാർത്ഥത്തിൽ വഇന്നഹു ലമിൻ അഹ്ലിന്നാരി, അവൻ നരകവാസികളിൽ പെട്ടവനായിരിക്കും. വയാമലും ഈ അമലി അഹലിനാരി, അതേപോലെ തന്നെ നരകത്തിന്റെ ആളുകൾ ചെയ്യുന്ന ആളുകളുടെ പ്രവർത്തനങ്ങൾ ചെയ്യും, ഫീമ യബ്ദൂലിന്നാസ്, ജനങ്ങളുടെ കണ്ണിൽ എന്തായിരിക്കും അവൻ ചെയ്യുന്നത്, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും. വഹോമിൻ അഹിൽ ജന, എന്നാൽ യഥാർത്ഥത്തിൽ അവൻ ആരായിരിക്കും, സ്വർഗാവകാശികളിൽ പെട്ടവനും ആയിരിക്കും. അപ്പൊ ഇതാണ് ആ ഹദീസിന്റെ ഒരു വിശദീകരണമായിട്ട് വന്നിട്ടുള്ളത്. ഇതിന്റെ ഷറഹുകൾ പണ്ഡിതന്മാർ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്, ഇതാണ് അതിലൊന്ന് മനസ്സിലാക്കേണ്ടത്. ഇതേപോലെ തന്നെ നേരെ തിരിച്ചും സംഭവിക്കുക, അതിൽപ്പെട്ട ഒരു സംഭവമാണ് അംറുബിൻ സാബിത്ത് എന്ന് പറയുന്ന സഹാബിയുടെ ചരിത്രം. അംറുബിൻ സാബിത്ത്, അയാളെ ഒരു വക്ത് പോലും നിസ്കരിക്കാതെ അയാളെ സ്വർഗത്തിൽ പോയി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ സംഭവിക്കുക, ആ സഹാബിയുടെ പേര് അംറുബിൻ അംറുബിന് സാബിത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ്. അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അൽ ഉസൈരിം എന്ന പേരിലാണ്, അല്ലെങ്കിൽ അസ്സിരിം, ഉസൈരിം എന്നൊക്കെ അദ്ദേഹത്തിന് പേരുകളുണ്ട്. അംറുബിൻ സാബിത്താണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള പേര്. ഉസൈരിം അല്ലെങ്കിൽ അസ്രിം, പല രൂപത്തിലാ പേരുകൾ വന്നിട്ടുണ്ട്. അദ്ദേഹം അബ്ദുൽ അഷ്ഹൽ ഗോത്രക്കാരനാണ്. അബ്ദുൽ അഷ്ഹൽ ഗോത്രക്കാരൻ, അബ്ദുൽ അഷ്ഹൽ, അബ്ദുൽ അഷ്ഹൽ ഗോത്രക്കാരൻ. അപ്പൊ ഇയാള് നേരെ തിരിച്ചാണ് സംഭവം. ഒരു വക്ത് പോലും നിസ്കരിക്കാതെ അയാളെ സ്വർഗത്തിൽ പോയി എന്നുള്ളതാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഉദ്ധരിച്ച് പറഞ്ഞതായിട്ട് ബുഖാരി മുസ്ലിമിലൊക്കെ വന്നിട്ടുള്ള രീതിയിൽ കാണാം ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്. ഈ അംറു ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു കുറിച്ച് പറഞ്ഞത് അമീല കലീന, കുറച്ച് ചെയ്തു, വ ഉജ്ര കസീറൻ, ധാരാളം പ്രതിഫലം കിട്ടി. കുറച്ച് അമല് ചെയ്തു എന്നാൽ വമ്പിച്ച പ്രതിഫലം കിട്ടി. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഹുവ മിൻ അഹിൽ ജന്ന എന്ന. ദേഹം ആരാണ്? മിൻ അഹിൽ ജന്ന. മിൻ അഹിൽ ജന്ന എന്ന് പറഞ്ഞാൽ സ്വർഗാവകാശിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദേഹത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? ഒരാളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ആ ആളുടെ പ്രത്യേകതയായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു പറഞ്ഞത് വലം യുസല്ലി ലില്ലാഹി സ്വലാത്തൻ ഖത്ത്, ഒരു നിസ്കാരം പോലും അള്ളാഹുക്ക് വേണ്ടി ഇയാൾ നിസ്കരിച്ചിട്ടില്ല. പക്ഷെ നബി ഇയാളെ കുറിച്ച് എന്തു പറഞ്ഞു? മിൻ അഹ്ലിൽ ഹുവ മിൻ അഹ്ലിൽ ജന്ന. അതേപോലെ തന്നെ കുറച്ച് ചെയ്തു, അമീല ഖലീലൻ വ ഉജിറ കസീറൻ, കുറച്ചേ ചെയ്തിട്ടുള്ളൂ പക്ഷെ വമ്പിച്ച പ്രതിഫലം കിട്ടി. മാത്രമല്ല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തെ കുറിച്ച് സഹാബത്തിനോട് പറയാറുണ്ടായിരുന്നു എന്നത് ബുഖാരിന്റെ ഷറഹിൽ കാണാം, ഫത്വുൽ ബാരിൽ വന്നിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു പറയാറുണ്ടായിരുന്നു എന്നാണ്, അഖ്ബിറൂനി, നിങ്ങൾ എനിക്ക് അറിയിച്ചു തന്നാലും, അർറജുലിൻ, ഒരാളെ പറ്റി, ദഖലൽ ജന്ന, അയാളെ സ്വർഗത്തിൽ പ്രവേശിച്ചു, ലം യുസല്ലി സ്വലാത്തൻ, ഒരൊറ്റ നമസ്കാരം പോലും നിസ്കരിക്കാതെ. സമയക്കോലു, പിന്നീട് അബൂ ഹുറൈറ റളിയല്ലാഹു തന്നെ പറയുമായിരുന്നു, ഹുവ അംറു ബിനു സാബിത്ത്, അദ്ദേഹമാണ് എന്നുള്ളത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ചരിത്രം, ഇദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചത് ഉഹദ് യുദ്ധത്തിന്റെ അന്നാണ്. അങ്ങനെ ആ ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തു, അതിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം സ്വർഗാവകാശിയായി എന്നുള്ളതാണ്. ആ യുദ്ധത്തിന്റെ തൊട്ട് മുമ്പ് അദ്ദേഹം മുസ്ലിമായി. ആ സംഭവം ഹദീസുകളിൽ അതേപോലെ ചരിത്രത്തിലൊക്കെ വന്നിട്ടുള്ളത് ഫലമാക്കാന യൗമു അഹദിൻ, ഉഹദ് യുദ്ധത്തിന്റെ അന്ന്, ഖലഫല്ലാഹു ഇസ്ലാം, അള്ളാഹു ഇസ്ലാമിന് ഇട്ടുകൊടുത്തു, ഫി ഖൽബിഹി, അദ്ദേഹത്തിന്റെ മനസ്സിൽ, അംറു ബിൻ സാബിത്തിന്റെ മനസ്സിൽ. എന്താ സംഭവം ചോദിച്ചാല് അദ്ദേഹം വാളെടുത്തു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോയി, ഫഖാതല, അങ്ങനെ അദ്ദേഹം യുദ്ധം ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് നല്ല മുറിവ് പറ്റി, അദ്ദേഹത്തിന് ഫൗസ്മിത ബിൽ ജിറാഹി, മുറിവ് പറ്റി. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ വിവരം അദ്ദേഹത്തിന്റെ ഗോത്രക്കാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അഷ്ഹൽ ഗോത്രക്കാർക്ക് ഇദ്ദേഹത്തെ സംബന്ധിച്ചൊരു വിവരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ യുദ്ധം അവസാനിച്ചു. അങ്ങനെ കൊല്ലപ്പെട്ടവരെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആരൊക്കെയാണ് കൊല്ലപ്പെട്ടത്, ആരൊക്കെയാണ് മുറിവേറ്റ് കിടക്കുന്നത്. അങ്ങനെ ഉസൈരും, അങ്ങനെ ഈ അഷ്ഹൽ ഗോത്രക്കാര് ആളുകളെ തെരഞ്ഞെടുക്കുന്നതിന്റെ ഇടയിൽ ആരെ കണ്ടു? ഉസൈരിമിനെ കണ്ടു. അപ്പോ അവര് പറഞ്ഞു, ഉസൈരിമ് അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടില്ല, അദ്ദേഹം മുറിവേറ്റ് കിടക്കാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, നീ എന്തിനാണ് വന്നത്? എന്തിനാ നിന്റെ ഗോത്രമായ അഷ്ഹൽ ഗോത്രത്തോടുള്ള അനുകമ്പയാണോ യുദ്ധം ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത്? അതല്ല, നീ ഇസ്ലാം ആഗ്രഹിച്ചിട്ട് വന്നതാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ബൽ റഗബത്തും ഫിൽ ഇസ്ലാമി, ഞാൻ ഇസ്ലാം ആഗ്രഹിച്ചിട്ട് തന്നെയാണ് വന്നത്. ആമൻതു ബില്ലാ വ റസൂലിഹി, ഞാൻ അല്ലാഹുവിലും അവന്റെ പ്രവാചകനിലും വിശ്വസിച്ചിരിക്കുന്നു. സുമ്മ ഖാതൽതുമാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് ഞാൻ പ്രവാചകനോടൊപ്പം വന്ന് യുദ്ധം ചെയ്തു, അങ്ങനെ നിങ്ങൾ കാണുന്ന ഈ മുറിവ് എനിക്ക് ബാധിച്ചു. അത് അദ്ദേഹം പറഞ്ഞു, വമാതമിൻ വക്തിഹി, ആ സമയത്ത് തന്നെ അദ്ദേഹം മരണപ്പെട്ടു. ഫദക്കറൂഹു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കാര്യം അവർ പ്രവാചകനോട് പറഞ്ഞു. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവ മിൻ അഹ്ലി ജന്ന. ആ സന്ദർഭത്തിൽ കാല അബൂ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു പറഞ്ഞു, വലം യുസല്ലി ലില്ലാഹി സ്വലാത്തൻ ഖത്ത്, അദ്ദേഹം അല്ലാഹുവിന് വേണ്ടിയിട്ട് ഒരു നമസ്കാരം പോലും സ്കരിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഹദീസുകളുടെ പിന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാര് സഹാബികള് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അവസാനം അതെങ്ങനെയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഓരോരുത്തരും ഭയപ്പെടേണ്ടതുണ്ട്. അല്ലാന്റെ ഖദർ എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും സംഭവിക്കുക. അപ്പൊ അത് ഓരോരുത്തരും ഭയപ്പെടേണ്ടതുണ്ട്. കൂടുതൽ കൂടുതൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങേണ്ടതുണ്ട്. കാരണം നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെയായിരുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ അവസാനം. അതങ്ങനെ വരുള്ളൂ. അല്ല ഞാൻ അള്ളാഹു എന്ത് ചെയ്യല്ല, നിർബന്ധിപ്പിച്ചിട്ട് സ്വർഗത്തുക്കോ നരകത്തുക്കോ ആക്കല്ല. ഇതേപോലെ തന്നെ ഈ ഉസൈനിമിന്റെ സംഭവം ഉദ്ധരിച്ചതുപോലെ തന്നെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള മറ്റൊരു സംഭവമാണ് മറ്റേ 100 ആളെ കൊന്ന അയാളുടെ ചരിത്രം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നന്മയും അയാൾ ചെയ്തിട്ടില്ല, അയാൾ തൗബ ചെയ്തു. പിന്നീട് ആ പണ്ഡിതന്റെ നിർദ്ദേശപ്രകാരം അയാൾ ആ നല്ല നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അയാൾ മരണപ്പെടുകയാണ്. പിന്നീട് സ്വർഗത്തിന്റെ മലക്കുകളും നരകത്തിന്റെ മലക്കുകളും തർക്കിക്കുകയാണ്. ആ തർക്കത്തിൽ വന്നിട്ടുള്ള ഒരു വാചകം ആണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. വഖാലത്ത് മലായിക്കത്തുൽ അദാബ്, അദാബിന്റെ മലക്കുകൾ പറഞ്ഞു, ഇന്നഹൂലം ഞമൽ ഖൈറൻ കത്തു, ഇയാൾ എന്ത് ചെയ്തിട്ടില്ല ഒരു ഖൈറ് പോലും, ഒട്ടും ഒരു തീരെ ഇയാൾ നന്മ തന്നെ ചെയ്തിട്ടില്ല. അതാണ് അവിടെ വിഷയം. അങ്ങനെ ഒരു തർക്കിക്കാണ്. ആ സന്ദർഭത്തിലാണ് അള്ളാഹു മനുഷ്യന്റെ രൂപത്തിൽ മലക്കനയച്ചു. അങ്ങനെ രണ്ട് സ്ഥലങ്ങളും തമ്മിലുള്ള ദൂരം അളക്കാൻ വേണ്ടി പറഞ്ഞു. അവസാനം അയാൾ പോകാൻ ഉദ്ദേശിച്ച നാട്ടിലേക്ക് ഒരു ചാണ് ദൂരം അയാൾ അടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫഖബദതുഹു മലായികത്തു റഹ്മ, റഹ്മത്തിന്റെ മലക്കുകൾ അയാളെ കൊണ്ടുപോയി എന്നുള്ള ആ സംഭവം, പ്രസിദ്ധമായ ആ സംഭവം. അപ്പൊ ഇതൊക്കെ വളരെ, അതുവരെ അയാളെ ജീവിച്ചത് അയാളാകെ ചെയ്തത് ആ 100 ആളെ കൊന്നു എന്നുള്ളതാണ്. പക്ഷെ അയാളെ മനസ്സിന്റെ അതല്ല കണ്ടു. അപ്പൊ നേരെ തിരിച്ചു സംഭവിക്കുക. നമ്മളൊക്കെ ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്നും ഇഖ്ലാസും ശരിയായ ഈമാനും ഇല്ലെങ്കിൽ അവസാനം എന്താവും? നമ്മളെ വലിയ അവസാനം പറഞ്ഞ ഹദീസിൽ ഉള്ളതുപോലെ ആയിത്തീരും. അപ്പൊ ഇതാണ് ഈ പിന്നെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ ഓരോന്നും ഒരുപാട് വിശദീകരിക്കേണ്ടതുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പിന്നെ ഇത്തരത്തിലുള്ള ഹദീസുകളെ വളരെ മനോഹരമായിട്ട് അദ്ദേഹം വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഈ സാദിഖുൽ മസ്തൂഖിന്റെ ഹദീസിൽ പറയുന്നതിൽ ഒന്ന്, അയാൾ ഷക്കിയാണോ സഖീദാണോ, സ്വർഗാവകാശിയാണോ നരകാവകാശിയാണോ എന്നുള്ളത് അള്ളാഹു അന്ന് തീരുമാനിക്കും എന്നുള്ളതാണ്. അപ്പൊ അത് മുൻകൂട്ടി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കരുതിയിട്ട് ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല? അയാൾ അമല് ചെയ്യാതിരിക്കാൻ പാടില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നത് അങ്ങനെ ഒരാൾ അമല് ചെയ്യാതിരിക്കുക, ഒരാൾ തീരുമാനിക്കുകയാണ് എന്ത്, ഞാൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നുള്ളത് അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ അമല് ചെയ്യണം എന്നൊരാൾ തീരുമാനിച്ച് അമല് ചെയ്യാതിരിക്കുന്നത് വിഡ്ഢിത്തമാണ്. ഏതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അതിന് ഉദാഹരണങ്ങൾ കൊണ്ടുവരുന്നത്, ഒരാൾ തീരുമാനിക്കുകയാണ് അള്ളാഹ് വിചാരിച്ചാലില്ലെങ്കിലും അള്ളാഹ് വിചാരിച്ച അള്ളാഹ് എനിക്കൊരു സന്താനം ഉണ്ടാകണോ അല്ലേ എന്നുള്ളത് അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ട്, അള്ളാഹ് അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അള്ളാഹ് എന്റെ ഖദറിൽ അത് മുൻകടന്നു പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ അള്ളാഹ് എന്റെ തീരുമാനം ഉണ്ടെങ്കിൽ എനിക്ക് സന്താനത്തെ കിട്ടും എന്ന് പറഞ്ഞിട്ട് അയാൾ വെറുതെ ഇരിക്കുന്നത് പോലെയാണ് ഈ വർത്തമാനം എന്നുള്ളതാണ്. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത് അള്ളാഹു ഓരോന്നിനും ഓരോ കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, ആ കാരണങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പൊ അള്ളാഹു അതിലേക്ക് നമുക്ക് എളുപ്പമാക്കി തരും. ഇതുപോലെ ഒരാൾക്കൊരു സന്താനം ലഭിക്കണമെങ്കിൽ അള്ളാഹു നിശ്ചയിച്ചൊരു കാരണമുണ്ട്, ആ കാരണം അയാൾ ചെയ്യണം. ആ കാരണം എന്താണോ അതയാൾ ഒരു വിവാഹം ചെയ്യുക, ഇണചേരുക എന്നുള്ളതാണ്. അപ്പൊ ആ കാരണം അയാൾ ചെയ്യണം. പക്ഷെ ഇതയാൾ ചെയ്യാതെ ഞാൻ ഗർഭപാത്രത്തിൽ വെച്ചിട്ട് തന്നെ അള്ളാഹ് എനിക്ക് തീരുമാനിച്ചിട്ടുണ്ടല്ലോ എന്റെ റിസ്ക് എന്താന്നുള്ളത്, അപ്പൊ അതുകൊണ്ട് അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഒരാൾ വെറുതെ ഇരിക്കുന്നത് പോലെയാണ് എന്ത്, ഞാൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ നല്ല തീരുമാനിച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഞാനെന്തിനാണ് അമല് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നത് ഇതേപോലെയാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഈ ഹദീസുകളുടെ വിശദീകരണത്തിൽ വളരെ വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖദറിന്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, അള്ളാഹു മനുഷ്യന് ഖുദറത്ത് തന്നിട്ടുണ്ട്, ഇഖ്തിയാറും തന്നിട്ടുണ്ട്. അത് നമുക്ക് അമല് ചെയ്യാനുള്ള അള്ളാഹ് തന്നിട്ടുണ്ട്. ലായുക്കല്ലിഫുല്ലാഹു നഫ്സൻ എന്ന ആയത്തിന്റെ വിശദീകരണത്തിലൊക്കെ പണ്ഡിതന്മാര് അത് വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹദീസുകളുടെ വിശദീകരണത്തിലൊക്കെ അതേപോലെ തന്നെ നമുക്ക് ചിന്താ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. എന്താണ് നന്മ, എന്താണ് ഖൈറ്, എന്താണ് ഷെറ്. അപ്പൊ നമ്മൾ ഖൈറാണോ ഷെറാണോ തെരഞ്ഞെടുക്കുക എന്നുള്ളത് അള്ളാഹുവിനെ അറിയാം. അപ്പൊ അത് അള്ളാഹ്ക്ക് അറിയുന്ന കാര്യം എന്ത് ചെയ്തു? അള്ളാഹ് അത് രേഖപ്പെടുത്തി വെച്ചു, അത്രേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വിശദീകരിച്ചതുപോലെ, അതല്ലാതെ അള്ളാഹ് എന്ത് ചെയ്യില്ല? ഒരാളെ നരകത്തേക്ക് തന്നെ പോയിക്കോന്ന് പറഞ്ഞിട്ട് നരകത്തേക്ക് ആക്കൂല, അല്ലെങ്കിൽ സ്വർഗത്തേക്ക് തന്നെ പോയിക്കോന്ന് പറഞ്ഞിട്ട് സ്വർഗത്തേക്ക് ആക്കൂല. പക്ഷെ അയാള് ചെയ്യുന്ന കർമ്മം എന്താണ് എന്നുള്ളത് അള്ളാഹു അതിനറിയാം. അത് അള്ളാഹുവിന്റെ ഇൽമാണ്. പക്ഷെ അള്ളാഹു നിർബന്ധിപ്പിച്ചിട്ട് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കല്ല ചെയ്യുന്നത്. അപ്പൊ അത് അള്ളാഹുവിന്റെ ഇൽമാണ്. ആ ഇൽമ അള്ളാഹ് എന്ത് ചെയ്തു? അത് അള്ളാഹു രേഖപ്പെടുത്തി വെക്കുക മാത്രമാണ് അള്ളാഹ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതാണ് ആ വിഷയത്തിലുള്ളത്. അള്ളാഹിന്റെ ഇൽമാണ് അവിടെ വിഷയം. അപ്പൊ അത് അള്ളാഹുവിനറിയാം നമ്മൾ എന്താണ് ചെയ്യുക എന്നുള്ളത്. അതല്ലാഞ്ഞ അള്ളാഹു നമ്മളെ നിർബന്ധിപ്പിച്ചൊരു കാര്യവും ചെയ്യിപ്പിക്കൂല. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നരകത്തേക്ക് പോയിക്കോന്ന് പറഞ്ഞിട്ട് വെറുതെ അള്ളാഹു ഒരാളെ നരകത്തിലിട്ട് ശിക്ഷിക്കുകയില്ല. അപ്പൊ അതൊക്കെ പണ്ഡിതന്മാര് വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് എന്തില്ല, ഇസ്ലാമിലെ യാതൊരുവിധ സ്ഥാനമല്ല. അത് കലാഖദറിന്റെ ആ നാല് മർത്തവകള് അർക്കാനുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാല് ഇതിൽ യാതൊരുവിധ സംശയം ഉണ്ടാവില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഹദീസുകള്, അപ്പൊ സ്വാദിഖുൽ മസ്ദൂഖിന്റെ ഹദീസ്, അതേപോലെ തന്നെ വമിസ്ലുമാ കാന മിസ്ലുഹു ഫിൽ ഖദരി, ഇതേപോലെ തന്നെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള മറ്റ് ഹദീസുകളിലും നമ്മൾ പൂർണമായി വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നമ്മൾ ഈമാൻ കൊള്ളുന്നു. ആ ഹദീസുകൾക്ക് നമ്മൾ പൂർണമായി നമ്മൾ കീഴ്പ്പെടുന്നു. അപ്പതാണ് ഈ വിഷയത്തിലുള്ളത്. കലാഖദറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളത് ഒന്നുകൂടി മനസ്സിലാക്കണം. ഇത് ഒരൊറ്റ വിഷയമായിട്ട് വേറെ തന്നെ നമ്മൾ ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ പണ്ഡിതന്മാർ ഇതിൻ്റെ ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഷെറ്, അത് അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പാടില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അയാൾക്ക് ഷെറായിരിക്കും. പക്ഷെ അള്ളാഹു അതിലൊരു ഹിക്മത്ത്, അള്ളാഹു അതിലൊരു ഖൈറ് നിശ്ചയിച്ചിട്ടുണ്ടാകും. അള്ളാഹുവിന് അതിലൊരു ഹിക്മത്ത് ഉണ്ടാകും. അപ്പൊ അതുമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വേറെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഇത്ര നമ്മൾ ഇവിടെ വെച്ചിട്ട് ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് രണ്ടാമത്തെ പോയിന്റാണ്. അപ്പൊ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞു വന്നത്, റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു വന്നത്, വമിന സുന്നത്തിൽ ലാസിമ, അൽസുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ആദർശത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ്. അലത്തിമൻ തറക്ക മിൻഹ ഹസ്ലത്തൻ, അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ഉപേക്ഷിച്ചാൽ, ലം യഖ്ബൽഹ, അതവൻ സ്വീകരിച്ചില്ല, വയുഅ്മിനു ബിഹ, അതവൻ വിശ്വസിച്ചില്ല എങ്കിൽ, ലം യകും മിൻ അഹ്ലിഹ, അവൻ അതിന്റെ അൽസുന്നയിൽ പെട്ടവനല്ല. അപ്പൊ അതിൽ ഒരു കാര്യമാണ് ഇപ്പൊ വിശദീകരിച്ചത്. അപ്പൊ ഈ ഖല ഖദർ, ഈ ഖദറിലുള്ള വിശ്വാസം, അത് ആയത്തുകളിൽ വന്നതുപോലെ ഹദീസുകളിൽ വന്നതുപോലെ, അത് സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ ഒരാളത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ഒരാളത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, ഒരാളത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവനെന്തല്ല, അഹ്ലുസുന്നയിൽ പെട്ടവനല്ല എന്നതാണ്. ഇതാണ് ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യമാണ് അദ്ദേഹം വിശദീകരിക്കാൻ പോകുന്നത്, റുഇയത്താണ്. വമിസ്ലു അഹാദീസ് റുഇയ, ഇനി അതെന്താന്നുള്ളത് ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിക്കാം. ഇന്ന് നമ്മൾ ഇവിടെ ക്ലാസ് നിർത്തുകയാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലെ റുഇയത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്. ഖദറിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഒരുപാട് കക്ഷികൾ ഭിന്നിച്ചു പോയിട്ടുണ്ട് അഹ്ലുസുന്നത്തിന്റെ മാർഗത്തിൽ നിന്ന്. ആ കക്ഷികൾ എന്താണ്, അവരുടെ ആശയം എന്താണ്, അവരുടെ ചിന്താഗതികൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ വിശദമായിട്ട് വേറെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വിഷയങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക, അള്ളാഹുദീനുള്ള തോഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.